സയ്യിദന അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 11/1/2008 ബൈത്തുൽ ഫുത്തൂഹ് ലണ്ടനിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷയാണ് ഞാൻ കേൾപ്പിക്കുന്നത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب
ഖുതുബയിൽ വഖ്ഫെ ജദീദിന്റെ പുതുവർഷ പ്രഖ്യാപനം നടത്തേണ്ടി വന്ന കാരണത്താൽ ഈ വചനത്തിലെ വിഷയം തുടരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാൻ വീണ്ടും ഈ വചനത്തിലെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഈ വചനത്തിൽ ഹദരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥനയാണ് പറഞ്ഞിട്ടുള്ളത്. യത്ലു അലൈഹിം ആയാത്തിക എന്ന ആദ്യം അദ്ദേഹം ചെയ്ത ദുആയെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞതാണ്. ഇനിയുള്ളത് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം എന്ന ഭാഗമാണ്. അതായത് അവരെ ഗ്രന്ഥവും അതിന്റെ തത്വശാസ്ത്രവും പഠിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈ മഹാനായ ദൂതനിൽ നീ ഇറക്കുന്ന വചനം ഇദ്ദേഹം ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുന്നതാണ്. വചനം ഓതിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഗുണപാഠത്തിനുള്ള സംഭവങ്ങളോ ഉപദേശങ്ങളോ ശിക്ഷയെക്കുറിച്ചുള്ള വാർത്തകളോ ദൃഷ്ടാന്തങ്ങളോ വെറുതെ വായിച്ചു കേൾപ്പിക്കുക എന്നതല്ല. മറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞതുപോലെ വരും തലമുറയ്ക്കായി നൽകപ്പെടാൻ പോകുന്ന മാതൃക ഒരു പാഠമാണ്. ഇബ്രാഹീമിന്റെ പ്രാർത്ഥന വരും കാലത്തേക്കായി നിയോഗിക്കപ്പെടാൻ പോകുന്ന മഹാനായ നബി ബനു ഇസ്മായിലിൽ നിന്ന് നിയോഗിതനാവണമെന്നും ആ നബി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രം ഈ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുന്നയാളാകരുതെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഫലമെടുത്താൽ പോരെന്നും, മറിച്ച് ആ മഹാനായ നബി ഖിയാമത്തുന്നാൾ വരേക്കുമായി നിയോഗിക്കപ്പെടണമെന്നും, അദ്ദേഹത്തിന് ഈ അധ്യാപനങ്ങളെല്ലാം എഴുതപ്പെട്ട നിലയിൽ ലഭിക്കണമെന്നും അത് ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ കിട്ടണമെന്നും ഖിയാമത്ത് നാൾ വരെ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നുമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹുവിൽ നിന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞിരുന്നു എന്നാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളേണ്ട അധ്യാപനവുമായി ഒരു നബി നിയോഗിക്കപ്പെടുമെന്ന് ഇബ്രാഹീമിന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ നബി ആരിലാണോ നിയോഗിക്കപ്പെടുന്നത്, ഏത് കാലത്താണോ നിയോഗിക്കപ്പെടുന്നത്, അവരെ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിനും എല്ലാ വചനങ്ങളും ഒരുമിച്ച് ഉല്ലേഖനം ചെയ്യപ്പെട്ട നിലയിൽ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചതാണ്. വരാൻ പോകുന്ന മഹാനായ പ്രവാചകന് നൽകപ്പെടുന്ന ഗ്രന്ഥം മുഴുവൻ എഴുതപ്പെട്ട നിലയിലായിരിക്കുമെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. ഖിയാമത്തുനാൾ വരേക്കും അതിൽ ലവലേശം മാറ്റമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് മുസ്ലിംകൾക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ലിഖിത രൂപത്തിൽ ഈ ഗ്രന്ഥം ലഭിച്ചിട്ടുള്ളത്. പിന്നീട് വിശുദ്ധ ഖുർആന്റെ ഓരോ വാക്കും ഓരോ അക്ഷരവും ഹൃദിസ്ഥമാക്കിയ ഹാഫിളുമാരെ അള്ളാഹു സൃഷ്ടിച്ചു എന്നല്ല, ഇന്നും അത്തരക്കാർ ജനിച്ചുകൊണ്ടേ പോകുന്നു. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തുടക്കം കുറിച്ച അധ്യാപനം ഗ്രന്ഥരൂപത്തിലും സുരക്ഷിതമാക്കി വെച്ചു, മനുഷ്യരുടെ ബുദ്ധിയിലും മനസ്സിലും കൊത്തിവെക്കുകയും ചെയ്തു. അതിന്റെ സംരക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തതുപോലെ മറ്റൊരു നബിക്കും ഇറങ്ങിയതിനെ സംരക്ഷിക്കുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല. വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും അതിന്റെ ഓരോ വാക്കും വെളിപാടിറങ്ങിയതുപോലെ നിലനിൽക്കുന്നുവെന്ന് വാദിക്കാൻ സാധ്യമല്ല. അതെങ്ങനെ ഇറങ്ങിയോ അതുപോലെ ആദ്യ ദിനം മുതൽ സുരക്ഷിതമാണെന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ വാദമാണ്. എന്നല്ല, അതിന്റെ അകാരവും ഇകാരവും ഉകാരവും എവിടെ നിർത്തണം എവിടെ നിർത്തരുത് തുടങ്ങിയവയുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ റസൂലിന്റെ മേൽ ഇറങ്ങിയ ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത. അത് സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, അൽയോമ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതുലക്കും അൽഇസ്ലാമദീന. അതായത് ഞാൻ നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി നിങ്ങളുടെ മതത്തെ പൂർണ്ണമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മേൽ നന്മകൾ പൂർത്തിയാക്കിയിരിക്കുന്നു, മതമെന്ന നിലയിൽ നിങ്ങൾക്കായി ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന വിളംബരമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിളംബരമാണ്. അതായത് ഈ റസൂലിൽ സകല അനുഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാ കൽപ്പനകളും ഒത്തുചേർന്നിരിക്കുന്നു, എല്ലാ ചരിത്ര സംഭവങ്ങളും സ്വരൂപിച്ചു പറഞ്ഞിരിക്കുന്നു. മുൻകഴിഞ്ഞ ശരീഅത്തുകളെക്കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശരീഅത്തിന്റെ കൽപ്പനകളുടെ എല്ലാ ഉന്നതമായ നിലയും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മുഖേന നിങ്ങളുടെ ധർമ്മശാസ്ത്രം പൂർത്തിയായിരിക്കുമെന്ന് അള്ളാഹു വിളംബരം ചെയ്തു. മുൻകഴിഞ്ഞ ഒരു ഗ്രന്ഥത്തിനും ഇതിനെ നേരിടാൻ സാധിക്കുകയില്ല. അൽ കിതാബ് എന്ന് പറയാൻ അർഹതയുള്ള ഗ്രന്ഥം ഇതൊന്ന് മാത്രമാണ്. ഇതാണ് വസ്തുത. വെറും ശരയായ കാര്യം മാത്രമല്ല, മതപരമായ കാര്യം മാത്രമല്ല, ജ്ഞാനപരവും ശാസ്ത്രപരവുമായ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നു. അത് മുൻ ഗ്രന്ഥാനുസാരികൾക്ക് മനസ്സിലാകുക എന്നത് തന്നെ വിദൂരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് തന്നെ അതിലെ ചില കാര്യങ്ങൾ നബിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല. ഭാവിയിൽ പുലരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പുലരുന്നു. ഈ ഗ്രന്ഥം അൽ കിതാബ് ആണെന്നുള്ളതിന്റെ നിറവാണിത്. ഇതിൽ സകല ജ്ഞാനങ്ങളും വിവരിച്ചുകൊണ്ട് യഥാർത്ഥ സ്ഥിതിയിൽ ഇന്ന് വരെ ഇതിനെ നിലനിർത്തി. ഈ മഹാനായ റസൂലിന്റെ മേലിറങ്ങിയ ഈ മഹത്തായ ഗ്രന്ഥത്തെ താൻ സുരക്ഷിതനാക്കി വെക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ഇതിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുന്നവനായി ആരുമില്ല. അവൻ പറയുന്നു, ഇന്ന നഹ്നു നസ്സൽനാ ദിക്ര വഇന്ന ലഹു ലഹാഫിളൂൻ. ഈ ദിക്ർ, അതായത് ഖുർആനെ നാം തന്നെയാണ് ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഈ സംരക്ഷണത്തിനുള്ള ഏർപ്പാട് ആദ്യ ദിനം മുതൽ തന്നെ തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതി സുരക്ഷിതമാക്കപ്പെട്ടു. അതായത് വിശുദ്ധ ഖുർആൻ സുരക്ഷിതമാക്കപ്പെട്ടു എന്ന്. ഹസ്രത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ ഗ്രന്ഥത്തെ നാം തന്നെയാണ് ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതുമാണ്. 1300 വർഷമായി ഈ പ്രവചനത്തിന്റെ സത്യത പുലർന്നുകൊണ്ടേയിരിക്കുന്നു. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ കടന്നുകൂടിയതുപോലെ ബഹുദൈവാരാധനപരമായ ഏതെങ്കിലും പാഠങ്ങൾ ഇന്നുവരെ ഇതിൽ കലർന്നിട്ടില്ല. വരും കാലത്തും എന്തെങ്കിലും ബഹുദൈവാരാധനപരമായ കാര്യം ഇതിൽ കലരുമെന്ന് ബുദ്ധി സമ്മതിക്കുന്നതുമില്ല. കാരണം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇത് ഹൃദിസ്ഥമാക്കിയിരിക്കുന്നു. ഇതിന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്. 5 നേരവും ഇതിലെ വചനങ്ങൾ നമസ്കാരത്തിൽ ഓതപ്പെടുന്നു. ഓരോ ദിവസവും ഇത് പാരായണം ചെയ്യപ്പെടുന്നു. ഇപ്രകാരം തന്നെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അതിന്റെ വ്യാപനം, കോടിക്കണക്കിന് പ്രതികൾ നിലവിലുള്ള സ്ഥിതി, ഇതിലെ അധ്യാപനങ്ങളെക്കുറിച്ച് ഓരോ ജനതയ്ക്കുമുള്ള അറിവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാവിയിലും ഏതെങ്കിലും തരത്തിലുള്ള കൈകടത്തലുകൾ ഇതിലുണ്ടാവുക എന്നത് അസംഭാവ്യമാണെന്ന് വിളിച്ചൊതുന്നു. അതായത് ഭാവിയിലും ഒരു തരത്തിലുള്ള കൈകടത്തലുകളും ഇതിൽ നടക്കുകയില്ല. ഹസ്രത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ 100 വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും വിശുദ്ധ ഖുർആൻ സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും കൈകടത്തലുകൾ ഉണ്ടാകുമെന്ന് ബുദ്ധി സമ്മതിക്കുകയില്ലെന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ആദിയും അനന്തവുമായ അള്ളാഹു അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. ഈ കാലത്ത് ഇതിൽ കൈകടത്താനുള്ള ശ്രമം ദജ്ജാൽ നടത്തി, പക്ഷെ ആ പരിശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. മുംബൈയും 1-2 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇത് കൈകടത്തി വികലമാക്കാനുള്ള ക്രൈസ്തവരുടെ ശ്രമം വലിയൊരു ഗൂഢാലോചനയായിരുന്നു. മുംബൈയും 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇതിൽ കൈകടത്തി വികലമാക്കാനുള്ള ക്രൈസ്തവരുടെ ശ്രമം വലിയൊരു ഗൂഢാലോചനയായിരുന്നു. ഫുർഖാനുൽ ഹഖ് എന്ന പേരിലാണ് ആദ്യമായി അവർ ഇതിറക്കിയത്. സ്വന്തം നിലയിൽ കുറെ പദങ്ങൾ കൂട്ടുകയും കുറെ ഖുർആനിൽ നിന്ന് എടുക്കുകയും ചെയ്തിട്ട് കുറച്ച് ആയത്തുകളും കുറച്ച് അധ്യായങ്ങളും ഉണ്ടാക്കി 30 or 33 ആണെന്ന് തോന്നുന്നു 1999 അവാഞ്ചലിക്കൽ ചർച്ച് ആദ്യമായി പ്രസിദ്ധീകരിച്ചു. വരുന്ന മസീഹിനെക്കുറിച്ച് അറിയിക്കുന്നതിനുള്ള വ്യക്തമായ വഴി മുസ്ലിങ്ങളെ മാനസികമായി അതിന് ആദ്യമായി തയ്യാറാക്കുക എന്നതാണെന്ന് അവർ കരുതി. അങ്ങനെ ഫുർഖാനുൽ ഹഖ് എന്ന നാമത്തിലുള്ള ഗ്രന്ഥം പരിചയപ്പെടുത്താൻ വേണ്ടി അത് തയ്യാറാക്കുകയായിരുന്നു. അക്കാലഘട്ടത്തിലും ഈ വാർത്ത വന്നിരുന്നു. അത് വിതരണം ചെയ്യുമെന്നും കുട്ടികളെ പഠിപ്പിക്കുമെന്നുമൊക്കെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ അറബി ഡെസ്കിനോട് പറഞ്ഞിരുന്നതാണ്. അവരുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അവർ വളരെ താമസിപ്പിച്ചു കളഞ്ഞു. ഇതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. കാരണം 2 വർഷം മുമ്പേ ഈ വാർത്ത എങ്ങും പരന്നിരുന്നു. അമേരിക്കയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതുകൂടാതെ മാറ്റത്തിരുത്തൽ നടത്താൻ മറ്റൊരു പരിശ്രമവും ഉണ്ടായിട്ടുണ്ട്. അവർ മുസ്ലിങ്ങളിൽപ്പെട്ടൊരു സംഘമാണ്. ശരീഅത്തിനെതിരെ എഴുന്നേറ്റവരും യുദ്ധത്തെക്കുറിച്ചും ജിഹാദിനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള വചനങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്നും മാറ്റണമെന്ന് പറയുന്നവരും അങ്ങേയറ്റം ഭീരുത്വവും കാപട്യവും കാണിക്കുന്നവരുമായ സംഘമാണിവർ. അവർ പാശ്ചാത്യ സമൂഹത്തെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ എന്ന് പറയണം, സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. വിശുദ്ധ ഖുർആനിൽ മാറ്റങ്ങൾ വരുത്തി മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഇക്കൂട്ടരുടെ ശ്രമമാണ്. ഇത് ക്രിസ്ത്യാനികളിൽ എന്നായാലും വേണ്ടില്ല, മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വേര് മുറിക്കാൻ നടക്കുന്നവരെന്നായാലും വേണ്ടില്ല, കാപട്യം കാണിച്ച് നടക്കുന്നവരെന്നായാലും വേണ്ടില്ല, ആരിലെന്നായാലും അവരതിൽ വിജയിക്കുകയില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവർ കേവലം ഭൌതിക ദൃഷ്ടികൊണ്ട് അതിനെ നോക്കുന്നവരാണ്. ബൈബിളിൽ കൈകടത്തലുകൾ ഉണ്ടായതുപോലെ വിശുദ്ധ ഖുർആനിലും കൈകടത്തലുകൾ നടത്താൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ബൈബിളിനെക്കുറിച്ചോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അവയെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നില്ല. സംരക്ഷിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അതിനു കാരണം ഖിയാമത്തുനാൾ വരേക്കുമുള്ള മഹാനായ പ്രവാചകൻ ഇറങ്ങിയ ഗ്രന്ഥമാണത്. അത് ഖിയാമത്തുനാൾ വരെ നിലകൊള്ളേണ്ടതുണ്ട്. അന്യരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും അള്ളാഹുൽ വിശ്വാസമുണ്ടെങ്കിൽ കളവും ദ്രോഹവും ചെയ്യുന്നതിന് പകരം യഥാർത്ഥാവസ്ഥയിലുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണെന്ന് കണ്ടുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ അധ്യാപനത്തിൽ ചിന്തിച്ചു നോക്കുകയാണ് വേണ്ടത്. ഒരു ഭാഗത്ത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു മഹാനായ പ്രവാചകനും മഹാനായ ഗ്രന്ഥത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന, മറുഭാഗത്ത് അള്ളാഹു ആ ദുആ സ്വീകരിച്ചു എന്നുള്ള സുവാർത്ത. ആ മഹാനായ റസൂൽ ഇപ്പോൾ ജന്മം കൊള്ളുകയും ചെയ്തു. അദ്ദേഹമാണ് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഈ അധ്യാപനത്തെ പിൻപറ്റുന്നവരെ ലോകത്ത് കാണാനുമുണ്ട്. എന്നിട്ടും ഈ ശത്രുത കാണിക്കുന്നത് കണ്ണിൽ തുണികെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാകാനേ തരമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ദൈവവിശ്വാസമില്ല, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ദ്രോഹവും കുഴപ്പവും കലഹവും ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഈ അധ്യാപനം അതിന്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞുവെന്ന് അള്ളാഹു പറഞ്ഞു. ഈ റസൂൽ ഖാത്തമുൽ അംബിയാണെന്നും അറിയിച്ചു. അതുകൊണ്ട് ഈ റസൂലിനെ പിൻപറ്റാതെ ഒരു നബിയും ഒരു റസൂലും ഇനി വരികയില്ല, മറ്റൊരു ഗ്രന്ഥവും ഇനി വരികയില്ല. നിങ്ങൾക്ക് ചോര പ്രവർത്തനം നടത്തണമെങ്കിൽ നടത്തി നോക്കിക്കൊള്ളുക, പക്ഷെ ഒരിക്കലും വിജയിക്കുകയില്ല. ഈ ഗ്രന്ഥത്തിന്റെയും ഈ ധർമ്മശാസ്ത്രത്തിന്റെയും സംരക്ഷണം അള്ളാഹു അവന്റെ സ്വകരങ്ങളാൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും ദജ്ജാലിനെ തകർക്കാനുള്ള ആ ജരിയുള്ള അതായത് അള്ളാഹിന്റെ ഫയൽമാൻ വന്നുകഴിഞ്ഞു. അതുകൊണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ ശ്രമിച്ചുകൊള്ളുക. ശൈത്താന്റെ അടിമകളും അള്ളാഹുവിന്റെ അടിമകളും തമ്മിലുള്ള അന്ത്യയുദ്ധമാണിപ്പോഴുള്ളത്. ഇതിൽ തീർച്ചയായും റഹ്മാന്റെ അടിമകൾ വിജയിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. എതിരാളികൾക്ക് എന്തും ചെയ്യാൻ അവസരം കിട്ടുന്നു എന്നതും അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പ്രവചനം ചെയ്തിരുന്നു. സകല ശക്തികളുടെയും ഉറവിടം താനാണെന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണിത്. താൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടന്നിരിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് നമുക്കിതിലൊന്നും ഒരു ആശങ്കയുമില്ല. അവരുടെ വ്യാജ പ്രവൃത്തികൾ ജയിക്കുമെന്നുള്ള ശങ്കയും നമുക്കില്ല. ശങ്കയുള്ളത് ഇവരുടെ പറച്ചിൽ കേട്ട് മുസ്ലിങ്ങളിലെ ദുർബലരായ ചിലർ നഷ്ടപ്പെട്ടു പോകുന്നതിലാണ്. ചിലർ ദ്രോഹകരമായ പ്രവർത്തനത്തിലൂടെ പോകുന്നവരാണെങ്കിൽ നിഷ്കളങ്കരായ ചിലർ അതിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് ഖുർആന്റെ ചില പ്രതിപാദങ്ങൾ സഹിക്കവയ്യാതെ മുഖം മൂടി നടക്കുന്നവർ ദുഃഖിതരാകുന്നതിന് പകരം ഇക്കാലത്തെ ജരിയുള്ളായിൽ നിന്ന് ഈ ഗ്രന്ഥം പഠിക്കുക. ഇതിൽ നിന്ന് അറിവ് കരസ്ഥമാക്കുക. എന്താണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇതിലെ ഓരോ അക്ഷരത്തെയും ഇതിറങ്ങിയത് മുതൽ അള്ളാഹു കാത്തുപോരുന്നു, കാത്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇൻഷാല്ലാ. ഇത് അവന്റെ വാഗ്ദാനമാണ്. ഖുർആനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ചില മുസ്ലിങ്ങൾ കരുതുന്നത് ഇതിലെ ചില വചനങ്ങൾ ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്ന പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയും ഇക്കാലത്തെ സമുദ്ധാരകനുമായ മഹ്ദി ഇമാമില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തെ അള്ളാഹു ഇക്കാര്യത്തിനായി നേരിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. കിതാബ് എന്നതിന് കൽപ്പനകളെന്നും നിർബന്ധ കടമകളെന്നും അർത്ഥമുണ്ട്. നിർബന്ധ കടമകൾ നിർബന്ധമായും ചെയ്യാനുള്ളതാണ്. അതിൽ ഒരുവിധ മാറ്റവും ഉണ്ടാവുകയില്ല. വ്യക്തമായ പാഠങ്ങളാണ് അതിലുള്ളത്. കാലത്തിനനുസരിച്ച് കൽപ്പനകളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം. ഈ കൽപ്പനകളിൽ ചിലത് വ്യക്തിപരമായിട്ടുള്ളതാണ്. സാമൂഹികപരമായിട്ടുള്ള ചിലതും അതിലുണ്ട്. വ്യക്തിപരമായിട്ടുള്ളതിൽ ചില അവസ്ഥകളും നിർബന്ധ സാഹചര്യങ്ങളും കാരണത്താൽ വ്യക്തികൾക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ളതിൽ ചില അവസ്ഥകളും നിർബന്ധ സാഹചര്യങ്ങളും കാരണത്താൽ വ്യക്തികൾക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം ആരാധന. അതിൽ നിർബന്ധമായ നമസ്കാരമുണ്ട്, ഐച്ഛിക നമസ്കാരങ്ങളുമുണ്ട്. നിർബന്ധമായ നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കണം, നിന്നുകൊണ്ട് നമസ്കരിക്കണം, ഉളുവോടുകൂടി നമസ്കരിക്കണം തുടങ്ങിയവ പോലുള്ള കൽപ്പനകൾ. അതിനോടൊപ്പം രോഗികൾക്കും യാത്രക്കാർക്കും ചില ഇളവുകളുമുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ സമ്പൂർണ്ണ പാഠമാണിത്. ഇതുപോലെ വേറെയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സാമൂഹികമായിട്ടുള്ള കൽപ്പനകൾ, ഉദാഹരണത്തിന് ജിഹാദ് അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള കൽപ്പന, ഖുർആനിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടർ ലജ്ജിക്കുന്നത് ഇക്കാര്യങ്ങളിലാണ്. ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത്, ഏതൊരു രാജ്യങ്ങളുടെ പിന്നാലെ കൂടിക്കൊണ്ട് ഈ കൂട്ടർ കാപട്യവും ഭീരുത്വവും കാണിക്കുകയും അവരെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ അവർ യുദ്ധം ചെയ്യുന്നില്ലേ എന്നതാണ്. അവരുടെ ചരിത്രം തന്നെ അക്രമപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ്. ഈ കാലഘട്ടത്തിലും അവർ ചില മുസ്ലിം രാഷ്ട്രങ്ങളുടെ മേൽ അക്രമപരമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. നിരന്തരം യുദ്ധാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ നാണിക്കുന്നതിന് പകരം ഈ കൂട്ടരെ നാണിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് ശരിയായ മുസൽമാൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൽ വാളെടുത്തുകൊണ്ടുള്ള ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതിന് ചില നിബന്ധനകളും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേൽ ആരെങ്കിലും അക്രമം ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കണം. അവർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ പിന്നീട് സൂത്രങ്ങളിലൊന്നും അന്വേഷിക്കരുത്, വീണ്ടും രക്തം ചൊരിയാൻ ശ്രമിക്കരുത്. ഇപ്രകാരം തന്നെ യുദ്ധത്തടവുകാരോട് നീതിപൂർവ്വം പെരുമാറണം തുടങ്ങി നിരവധി കൽപ്പനകളുണ്ട്. വാളെടുത്ത് യുദ്ധം ചെയ്യണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് പൂർണ്ണ അധികാരിയാണ്. തോന്നിയവർക്കെല്ലാം തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഈ കാലഘട്ടത്തിൽ നീതിമാനായ വിധികർത്താവിനെ അള്ളാഹു അയച്ചിരിക്കുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനയുടെ വിശദീകരണം പറയേണ്ടത് അദ്ദേഹമാണ്. ഈ നീതിമാനായ വിധികർത്താവാണ് ഈ കാലഘട്ടത്തിൽ തന്റെ വരവോടുകൂടി വാളെടുത്തുള്ള യുദ്ധം നിഷിദ്ധമായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ആയുധം ജിഹാദിനായി നിങ്ങളും ഉപയോഗിക്കുക. ശത്രുക്കൾ സാഹിത്യങ്ങളും മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മേൽ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് നിങ്ങളും അതേ നയം സ്വീകരിക്കുക എന്നല്ല വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിച്ചുകൊണ്ട് മോക്ഷം നൽകാനുള്ള അധ്യാപനം ഇതൊന്ന് മാത്രമാണെന്ന് സ്ഥാപിച്ചു കാണിക്കുക. അത് ഏകനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇവർ വ്യാജപ്രവർത്തനത്തിലൂടെ ഖുർആന്റെ രീതിയിലുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച് ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെ തടയുക. അതുകൊണ്ട് ഈ കൽപ്പനയെപ്പറ്റി ഇപ്പോൾ പറയാനുള്ളത് വൈജ്ഞാനികവും ആശയപരവുമായ ജിഹാദാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ്. ജിഹാദിന്റെ ഉദ്ദേശ്യം വെറും വാളെടുത്ത് പോരാടുക എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സ്വഹാബത്തും ഇതുമാത്രമല്ല ജിഹാദിന്റെ ഉൾസാരമായി മനസ്സിലാക്കിയിരുന്നത്. മറിച്ച് ജിഹാദെ അക്ബർ, ഏറ്റവും വലിയ ജിഹാദ് എന്നാൽ ഖുർആനിക അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജനങ്ങളെ ആക്കിത്തീർക്കുകയും ചെയ്യുക എന്നതാണ്. രാഷ്ട്രത്തിന് മേൽ ആക്രമണം നടത്തിയാൽ രാഷ്ട്രമാണ് ജിഹാദ് പ്രഖ്യാപിക്കുന്നത്, അല്ലാതെ സംഘടനകളുടെ പ്രവൃത്തിയല്ലാതെ. ബുദ്ധിക്ക് അന്ധത ബാധിച്ചിട്ടുള്ളവർക്ക് ജിഹാദ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഈ പ്രവർത്തനം ബാലിശമാണെന്ന് തെളിവുകൾ നിരത്തി വിശദമാക്കി കൊടുക്കണം. വലിയ ബുദ്ധിമാന്മാരാണ് തങ്ങൾക്കിത് നിർമ്മിച്ചു നൽകിയതെന്നാണ് അവരുടെ ധാരണ. പക്ഷെ നോക്കുമ്പോഴാണ് അറിയുന്നത് എത്രമാത്രം ബാലിശമാണെന്ന്. എന്തായാലും വിശുദ്ധ ഖുർആനെ യഥാർത്ഥ സ്ഥിതിയിൽ നിലനിർത്തുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. താൻ ഖുർആനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. പോയന്റ് ലിസ്റ്റുകൾക്കും ഇക്കാര്യം സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ സമ്മതിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ പറഞ്ഞത് മുഹമ്മദ് ക്രമീകരിച്ചതും സാക്ഷ്യപ്പെടുത്തിയതുമാണ് മുഹമ്മദ് നബി ക്രമീകരിച്ചതും സാക്ഷ്യ ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ പറഞ്ഞത് മുഹമ്മദ് നബി ക്രമീകരിച്ചതും സാക്ഷ്യപ്പെടുത്തിയതുമാണ് വിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ മുസ്ഹഫ് തന്നെയാകുന്നു എന്നാണ്. എച്ച്ആർ റിബ് എഴുതുന്നു, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ശക്തമായ യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് വിവരിച്ചിട്ടുള്ള വാക്കുകൾ അതിന്റെ യഥാർത്ഥാവസ്ഥയിൽ പരിപൂർണമായ സൂക്ഷ്മതയോടുകൂടി ഇന്നേവരെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു എന്നതും സത്യമാണ്. സർ വില്യം മൂർ വലിയൊരു ഓറിയന്റലിസ്റ്റാണ്. അദ്ദേഹം എഴുതുന്നു 1200 വർഷത്തിന് ശേഷം ശരിയായ അവസ്ഥയിൽ നിലകൊള്ളുന്ന ഒരു മൂലഗ്രന്ഥം വേറെയില്ല തന്നെ. ഡോക്ടർ മോറിസ് ബുക്കായിയും റൊക്കേലും ബൈബിൾ ഖുർആൻ സയൻസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഇക്കാലത്ത് ലഭ്യമായിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ എല്ലാ പ്രതിയും മൂലഗ്രന്ഥത്തിൽ നിന്ന് തന്നെ പകർത്തി എഴുതിയിട്ടുള്ളതാണ്. ഖുർആനിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ നടന്നിട്ടുണ്ടെന്നതിന് തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തരം നിരവധി ഉദ്ധരണികൾ എടുത്തു കാണിക്കാൻ കഴിയും. ഓറിയന്റലിസ്റ്റുകളിൽ വിഖ്യാതനായ നോൾഡിക്കെ എഴുതുന്നു, ഇതിനു പുറമെ നമ്മുടെ കയ്യിൽ എല്ലാത്തരം ഉറപ്പുകളുമുണ്ട്. അകത്തുള്ളതും പുറത്തുള്ളതുമായ എല്ലാം നമ്മുടെ പക്കലുള്ള ഈ ഗ്രന്ഥം മാത്രമാണ് മുഹമ്മദ് നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് നടപ്പിൽ വരുത്താറുമുണ്ടായിരുന്നു. വീണ്ടും എഴുതുന്നു, ലിഖിതത്തിൽ എന്തെങ്കിലും നിസ്സാര പിശകുകൾ ഉണ്ടെങ്കിലേയുള്ളൂ. ഹുസൂർ പറയുന്നു ഇത് അവരുടെ ശൈലിയാണ്, ജനങ്ങളിൽ സംശയമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ ഉദ്ധരണി തുടർന്നു പറയുന്നു, പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ഖുർആൻ മുഹമ്മദ് സമർപ്പിച്ച അതേ വിഷയം ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ ക്രമീകരണം അത്ഭുതാവഹമാണ്. ഖുർആനിൽ കൈകടത്തുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള യൂറോപ്പിലെ ഗവേഷകരുടെ എല്ലാ ശ്രമങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടുപോയിരിക്കുന്നു. അതിനാൽ ഈ ഗ്രന്ഥമാണ് ഖാത്തമുൻ നബിയീൻ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയത്. അതിനെ വികലമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. താൻ ഇതിനെ സംരക്ഷിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് മനുഷ്യരിലൂടെയല്ല നമുക്കെത്തിയത്. അള്ളാഹുവിന്റെ ഏർപ്പാടനുസരിച്ചാണ് അത് സുരക്ഷിതമായി നമുക്ക് എത്തിച്ചേർന്നത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇതിൽ മാറ്റത്തിരുത്തുകൾ ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ശേഖരിച്ചു വെക്കുന്ന വസ്തുവിനും കിതാബ് എന്നർത്ഥം പറയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ എല്ലാ അധ്യാപനങ്ങളും ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ സാംസ്കാരികവും മതപരവും സാമ്പത്തികവും ശാസ്ത്രപരവും ധാർമ്മികപരവുമായ അറിവുകളുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദാലിക്കൽ കിതാബു, അള്ളാഹുവിന്റെ അറിവിനാൽ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ടുവന്ന ആ ഗ്രന്ഥമാണിത്. അള്ളാഹുവിന്റെ അറിവ് എല്ലാ അറിവിനേക്കാളും പരിപൂർണമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഇതിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന അധ്യാപനങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്റെ തികവുറ്റ അറിവനുസരിച്ച് ഇറക്കിയതാണ്. കാരണം ശരീഅത്ത് പൂർണ്ണമാവുകയാണ്. അതിനാൽ വിശുദ്ധ ഖുർആനിൽ ഇറക്കപ്പെട്ടതുപോലുള്ള സമ്പൂർണ്ണ കൽപ്പനകൾ മറ്റു ഗ്രന്ഥങ്ങളിലില്ല. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് താനാണ് എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇത് ഉന്നതമായ അധ്യാപനമാണെന്നതിൽ സംശയിക്കേണ്ടെന്നവൻ പറയുന്നു. ഒരു സന്ദേഹത്തിനും സംശയത്തിനും ഇതിലിടമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ശ്രമിച്ചുകൊള്ളുക, ഇതുപോലൊരു ഗ്രന്ഥമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വ്യാജ പ്രവർത്തനത്തിലൂടെ അതിനുവേണ്ടി ശ്രമിക്കാൻ കഴിയും, പക്ഷേ നിങ്ങളിതിൽ പരാജയപ്പെടും. നിസ്സാരമായ തർജ്ജമ അറിയുന്ന ആളുപോലും നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെ സംക്ഷേപം തൗഹീദിന്റെ സംസ്ഥാപനമാണ്. തൗഹീദിന്റെ ചുറ്റുവട്ടത്തുമാണത് കറങ്ങുന്നത്. മുസ്ലീങ്ങളെ വികലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ത്രിയോഗത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് വായനക്കാരന് കാണാം. അതായത് അവരുണ്ടാക്കിയ ഫുർഖാനുൽ ഹക്കീം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണ്. ഫുർഖാനുൽ ഹക്ക് ത്രിയേകത്വത്തെ വിവരിച്ചുകൊണ്ട് അതിനെ തൗഹീദാക്കി മാറ്റി. അടിസ്ഥാനപരമായ അറിവുള്ള ഒരു മുസ്ലിം പിന്നെങ്ങനെ ഈ വ്യാജ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനാണ്? അവരുടെ ശ്രമം കുറച്ച് തൗഹീദിനെ കുറിച്ച് പറഞ്ഞ് പിന്നീട് ത്രിയേകത്വം കടത്തിവിടുക എന്നതാണ്. പക്ഷേ അവരുണ്ടാക്കിയെടുത്ത ആദ്യ വചനത്തിൽ തന്നെ തൗഹീദും ത്രിയേകത്വവും വിവരിക്കുന്നു. അത് വിശദീകരിക്കേണ്ട ആവശ്യമിവിടെ ഇല്ല. നിരർത്ഥകമായ കാര്യങ്ങളാണ് അതിൽ നിറച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വെളിപാടിലുള്ള ഹിദായത്ത് അഥവാ സന്മാർഗം എല്ലാ പ്രകൃതക്കാർക്കുമല്ല, മറിച്ച് ദൈവിക വെളിപാടിന്റെ സ്വാധീനമുണ്ടാകുന്നത് പരിശുദ്ധ പ്രകൃതക്കാരിൽ മാത്രമാണ്. ഈ കൽപ്പനകളടങ്ങിയ അധ്യാപനങ്ങൾ പരിശുദ്ധ പ്രകൃതക്കാർക്കു വേണ്ടിയാണ്. തഖ്വ കൊണ്ട് വിഭൂഷിതരായവരിലാണ് അത് സ്വാധീനം ചെലുത്തുന്നത്. ഹസരത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എത്ര സൂക്ഷ്മതയോടും മഹിമാവിശേഷത്തോടും നിർമ്മാണ പരിഗണനയോടും കൂടിയാണ് ആക്ഷേപത്തിന് അള്ളാഹു മറുപടി നൽകിയിരിക്കുന്നതെന്ന് മുകളിൽ പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ആദ്യത്തെ വചനമായ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്നതിൽ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതായത് സമ്പൂർണമായ ഈശ്വരീയ ജ്ഞാനം ഖുർആനിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ദൈവം എന്തുകൊണ്ട് അതിനെ എല്ലാ രാജ്യങ്ങളിലും പഴയതും പുതിയതുമായ എല്ലാ ആൾവാസ കേന്ദ്രങ്ങളിലും പ്രചരിപ്പിച്ചില്ല എന്ന് ആര്യസമാജികൾ ആക്ഷേപിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. അത്തരം ആക്ഷേപക്കാർ ഈ വചനത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ നിർമ്മാണ കാരണം ഇല്ലത്തെ ഫാഴി വിവരിച്ചു. അതിന്റെ മഹാത്മ്യത്തിലേക്കും മഹത്വത്തിലേക്കും സൂചന നൽകിക്കൊണ്ട് പറഞ്ഞു, അലിഫ് ലാം മീം, ഞാനാണ് ദൈവം, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ. അതായത് ഈ ഗ്രന്ഥമിറക്കിയത് ഞാനാണ്. ഞാൻ സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. എന്റെ അറിവിന് സമാനമായി ആർക്കും അറിവില്ല. അതിനുശേഷം ഖുർആനിന്റെ തനതായ കാരണം ഇല്ലത്തെ മാദ്ദി ആണ് വിവരിക്കുന്നത്. അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദാലിക്കൽ കിതാബ്, അതാണ് ഗ്രന്ഥം. അതായത് മഹത്വമാർന്നതും ഉന്നതക്കിടയിലുള്ളതുമായ ഗ്രന്ഥമാണത്. അതുണ്ടാകാനുള്ള കാരണം ദൈവിക വെളിപാടാണ്. അതായത് അതിന്റെ ഉറവിടവും സ്രോതസ്സും അനാദന്ത്യനായ അള്ളാഹുവാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൂരത്തും അകലത്തുമുള്ളതിനും വേണ്ടി ഉപയോഗിക്കുന്ന അത് എന്ന പദം അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് തന്റെ സത്തയിൽ അതുല്യനായ അവന്റെ അറിവിനാൽ വെളിപ്പെട്ടതാണ് ഈ ഗ്രന്ഥമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ തികവാർന്ന അറിവുകളും സൂക്ഷ്മമായ സ്വകാര്യങ്ങളും മാനുഷികമായ ദൃഷ്ടികളുടെ വൃത്തപരിധിയിൽ നിന്ന് വളരെ ദൂരത്തും അകലത്തുമാണ്. അതായത് അതിനുള്ളിലെ പൂർണമായ അറിവും മറഞ്ഞിരിക്കുന്ന അഗാധമായ കാര്യങ്ങളും സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വളരെ അകന്നതാണ്. പറയുന്നു, പിന്നീട് ഇതിന്റെ പ്രത്യക്ഷ കാരണം ഇല്ലത്തെ സുവരി വെളിപ്പെടുത്തി. അതിനെക്കുറിച്ച് പറഞ്ഞു, ലാ റൈബ ഫീഹി, അതായത് ഖുർആൻ അതിന്റെ സത്തയിൽ ആർക്കും സംശയിക്കാനിടയില്ലാത്ത വിധം തെളിവുകൾ അടങ്ങിയതാണ്. മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെ കഥകൾ അടങ്ങിയതല്ല, മറിച്ച് ദൃഢതരമായ തെളിവുകളും ഖണ്ഡിതമായ പ്രമാണങ്ങളും അടങ്ങിയതാണ്. അതിന്റെ ഉൾസാരങ്ങളെക്കുറിച്ച് വ്യക്തമായ യുക്തികളും നിർമ്മലമായ തെളിവുകളും അത് വിവരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ അത് പൂർണ്ണമായ നിലയിൽ നിർമ്മലയോടെ വിവരിക്കുന്നു. അത് സ്വയം ഒരു ദിവ്യാത്ഭുതമാണ്. സംശയങ്ങളും സന്ദേഹങ്ങളും അകറ്റുന്നതിൽ മൂർച്ചയുള്ള വാൾ പോലെയാണത്. അതായത് എല്ലാത്തരം സംശയങ്ങളും അത് ദൂരീകരിക്കുന്നു. ദൈവഭയമുള്ള മനുഷ്യനെ മനസ്സിലാക്കി കൊടുത്താൽ അവന്റെ എല്ലാ സംശയങ്ങളും അതോടെ അവസാനിച്ചു പോകുന്നതാണ്. പറയുന്നു, ദൈവമുണ്ടായിരിക്കണമെന്ന അനുമാന ജ്ഞാനത്തിന്റെ നിലയിൽ അത് മനുഷ്യനെ വിട്ടുകളയുകയില്ല, മറിച്ച് ദൃഢതരവും ഖണ്ഡിതവുമായ വിശ്വാസത്തിന്റെ നിലയിലേക്ക് അവനെ എത്തിക്കുന്നു. അതായത് അള്ളാഹു ഉണ്ടെന്ന ദൃഢവിശ്വാസം അവരുണ്ടാക്കി തീർക്കുന്നു. പറയുന്നു, ഇത് മൂന്ന് അടിസ്ഥാനപരമായ കാരണങ്ങളുടെ മഹത്വത്തെക്കുറിച്ചുള്ള വിവരണമാണ്. മഹത്തരമായതുകൊണ്ട് സ്വാധീനം ചെലുത്തുന്നതിലും പരിഷ്കരണത്തിലും മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾക്കും വലിയ അധികാരമാണുള്ളത്. ഇതിന്റെ നാലാമത്തെ അടിസ്ഥാനം, അതായത് വിശുദ്ധ ഖുർആന്റെ ഇറക്കം, മാർഗദർശനവും സന്മാർഗവുമാണ്. ഇത് മുത്തഖീങ്ങളിൽ മാത്രം നിഷിപ്തമാക്കി, അതായത് ഈ കാര്യങ്ങൾ പ്രാപിക്കുന്നത് സാധാരണക്കാരല്ല, മുത്തഖികൾക്കാണ് ഇക്കാര്യം മനസ്സിലാകുന്നത്. പറഞ്ഞു, ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥം ഇറക്കപ്പെട്ടിരിക്കുന്നത് നിഷ്കളങ്കരും കുറ്റമറ്റ ചിന്താഗതിക്കാരും നേരായ അറിവുള്ളവരും സത്യന്വേഷണ തൽപരരും സദുദ്ദേശ്യക്കാരുമായവർക്ക് വേണ്ടിയാണ്. അവർ അവസാനം വിശ്വാസത്തിലും ദൈവഭയത്തിലും ഹൃദയഭക്തിയിലും പൂർണ്ണത പ്രാപിക്കുന്നതായിരിക്കും. അതായത് ആരൊക്കെയാണ് ഈ സന്മാർഗത്തിന് അർഹരെന്നും ആരൊക്കെ ദൈവിക ജ്ഞാനത്തിൽ അഭിവൃദ്ധിപ്പെടുമെന്നും അള്ളാഹുവിനറിയാം. അത്തരക്കാർ അവസാനം ഈ ഗ്രന്ഥത്തിൽ നിന്ന് സന്മാർഗം പ്രാപിക്കുന്നതാണ്. എന്തായാലും ഈ ഗ്രന്ഥം അത്തരക്കാർക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അവർ മരിക്കുന്നതിന് മുമ്പേ നേരായ മാർഗത്തിലേക്ക് വരാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകുന്നതാണ്. ഇനി നോക്കുക, അള്ളാഹുവിന്റെ അറിവിൽ സന്മാർഗപ്രാപ്തിക്കർഹരായവരും തങ്ങളുടെ പ്രകൃതിയിൽ ഹൃദയഭക്തിയാൽ വിഭൂഷിതരായിട്ടുള്ളവരും തീർച്ചയായും സന്മാർഗം പ്രാപിക്കുന്നവരാണെന്ന് അള്ളാഹു വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ഈ വചനത്തിന് ശേഷം എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളിൽ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുമുണ്ട്. പറഞ്ഞു, ഇപ്പോൾ മുസ്ലിങ്ങളിൽ ചേർന്നിട്ടില്ലെങ്കിലും വിശ്വസിക്കുമെന്ന് അള്ളാഹു അറിയുന്നവരെല്ലാം പതുക്കെ പതുക്കെ ഇസ്ലാമിൽ വന്നു ചേരുന്നതാണ്. ഇസ്ലാമിന്റെ സത്യമാർഗം സ്വീകരിക്കയില്ലെന്ന് അള്ളാഹു അറിയുന്നവർ മാത്രം വെളിയിൽ അവശേഷിക്കുന്നതാണ്. അവരെ ഉപദേശിച്ചാലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയഭക്തിയിലും ഈശ്വരീയ ജ്ഞാനത്തിലും അവരെത്തിച്ചേരുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു ഈ വചനങ്ങളിൽ തുറന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖുർആനിക സന്മാർഗത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ മുത്തഖികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അവരുടെ പ്രകൃതിയിൽ സ്വാർത്ഥതയുടെ അന്ധകാരാധിക്യമുണ്ടായിരിക്കില്ല. ഈ സന്മാർഗം അവർക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്നാൽ മുത്തഖിയല്ലാത്തവർ ഖുർആനിക സന്മാർഗത്തിൽ നിന്ന് ഒട്ടും ഫലമെടുക്കുകയില്ല, ആ സന്മാർഗം അവരിലേക്ക് എത്തുകയുമില്ല. ഈ അധ്യാപനം മനസ്സിലാക്കുന്നതിനും കേൾക്കുന്നതിനും തഖ്വ അത്യാവശ്യമാണ്. ഇത് കേട്ടവരിൽ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും ഉണ്ടായിരുന്നു. അബൂജഹലിനെ പോലുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തെ അന്വേഷിച്ചു നടന്നവർ അത് സ്വീകരിച്ച് ശുഭപര്യവസാനത്തിലെത്തി. ഹദരത്ത് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ലോക അവസാനം വരെ തങ്ക ലിപികളാൽ എഴുതപ്പെടുന്ന സ്ഥാനം കരസ്ഥമാക്കി. അബൂജഹലിനെ പോലുള്ളവർ ദുർപര്യവസാനത്തിലെത്തിച്ചേർന്നു. ഇന്നും ദജ്ജാലിന്റെ മാർഗത്തിൽ നടക്കുന്നവരും, അതായത് ഈ ഗ്രന്ഥത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവരും തങ്ങളുടെ ദുർപര്യവസാനം കാണുന്നതാണ്. തങ്ങളുടെ ശ്രമത്തിൽ ഒരിക്കലും അവർ വിജയിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ ഗ്രന്ഥവും അധ്യാപനവും പരിശുദ്ധമായ മനസ്സോടുകൂടി കേൾക്കുകയും വായിച്ചു നോക്കുകയും ചെയ്യുന്നവരിൽ അത് വമ്പിച്ച വിപ്ലവം സൃഷ്ടിക്കുന്നതായിരിക്കും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കുകയാണ്. സമയം കുറച്ചേ ഉള്ളൂ. അതിന്റെ ചുരുക്കം കൽപ്പിക്കാമെന്നാണ് ധരിച്ചത്. പക്ഷേ അത് സാധ്യമല്ല. അതുകൊണ്ട് വിശദീകരണം ആവശ്യമുള്ളിടത്ത് നൽകുന്നതായിരിക്കും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രതാപവാനായ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്റെ അധ്യാപനം പരിപൂർണമാണെന്ന് വാദിച്ചിരിക്കുന്നു. അവൻ പറയുന്നു, അല്യോമ അക്മൽ തുലക്കും ദീനക്കും വാത്മന്ദ്വലയിക്കും നിയമത്തി, ഇന്ന് ഞാൻ നിങ്ങൾക്കായി നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കുകയും എന്റെ അനുഗ്രഹത്തെ, അതായത് ഖുർആനിക അധ്യാപനങ്ങളെ നിങ്ങളിൽ സമ്പൂർണമാക്കുകയും ചെയ്തു. മറ്റൊരിടത്ത് ഈ പൂർത്തീകരണത്തിന്റെ വിശദീകരണത്തിനായി, അതായത് പൂർത്തീകരണമെന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു: അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറതിൻ തയ്യിബതിൻ അസ്ലുഹാ സാബിതും വഫറഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബു ളാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء ني غندي لي الله ഒരു ഉപമ എങ്ങനെ വിവരിച്ചിരിക്കുന്നുവെന്ന്, അതായത് പൂർണ്ണമായ മതത്തിന്റെ ഉപമ. പരിശുദ്ധ വചനം പരിശുദ്ധ മരം പോലെയാണ്. അതിന്റെ അടിവേര് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തിലുമാണ്. അതെല്ലായ്പ്പോഴും അതിന്റെ ഫലങ്ങൾ അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പനയാൽ നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവയെ ഹൃദിസ്ഥമാക്കുന്നതിനും ഉപദേശം കൈക്കൊള്ളുന്നതിനുമായി അള്ളാഹു ഈ ഉപമകൾ വിവരിക്കുകയാണ്. ചീത്ത വചനത്തിന്റെ ഉപമ ചീത്തവൃക്ഷം പോലെയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അത് പിഴുതിടപ്പെട്ടിരിക്കുന്നു. അതിന് യാതൊരു അടിയുറപ്പുമില്ല. ഐഹിക ജീവിതത്തിലും പരലോകത്തിലും വിശ്വസിച്ചവരെ നിലനിൽക്കുന്ന വചനം കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അക്രമികളെ അള്ളാഹു വഴിപിഴപ്പിക്കാൻ വിടുകയും ചെയ്യുന്നു. അതായത് അക്രമി സന്മാർഗം ചോദിക്കാത്തിടത്തോളം അള്ളാഹുവിൽ നിന്ന് സന്മാർഗത്തിന്റെ സഹായം പ്രാപിക്കുകയില്ല. അക്രമി സ്വയം പരിശ്രമിക്കാത്തിടത്തോളം സന്മാർഗം പ്രാപിക്കുകയില്ല. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസല്ലം തുടരുന്നു: ദൈവിക ഗ്രന്ഥം സ്വയം കൽപ്പിക്കുന്ന അർത്ഥമാണ് ഏത് വചനത്തിനും നാം നൽകേണ്ടത്. അതായത് മറ്റു വചനങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ഏത് വചനത്തിനും അർത്ഥം പറയേണ്ടത്. മസീഹ് പറയുന്നു, ദൈവിക ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം മറ്റ് വ്യാഖ്യാനങ്ങളെക്കാൾ പ്രഥമമാണ്. അള്ളാഹു ഈ വചനങ്ങളിൽ പരിശുദ്ധവും പവിത്രവുമായ ഗ്രന്ഥത്തിന്റെ ശ്രേഷ്ഠത മൂന്ന് കാര്യങ്ങളിൽ നിലകൊള്ളുന്നതായി പറയുന്നു. ഒന്നാമത്തേത് അസ്ലുഹ സാബിത്തുൻ, അതിന്റെ വിശ്വാസപരമായ അടിസ്ഥാന കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതും പൂർണമായും ശരിയായതുമായിരിക്കണം. അതിന്റെ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണമായ ദൃഢവിശ്വാസത്തിന്റെ നിലയിൽ എത്തിയതായിരിക്കണം. മാനുഷികമായ പ്രകൃതി അതിനെ സ്വീകരിക്കണം. കാരണം ഇവിടെ അറള് എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യപ്രകൃതിയാണ്. മിൻ ഫൗക്കൽ അറള് എന്ന പദം വ്യക്തമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസപരമായ അടിസ്ഥാന കാര്യങ്ങൾ സ്ഥാപിതമായിട്ടുള്ളതും മനുഷ്യപ്രകൃതിക്കനുസരിച്ചുള്ളതുമായിരിക്കും. പൂർത്തീകരണത്തിന്റെ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് ഫറവാഫിസ് സമാ എന്നാണ്. അതായത് അതിന്റെ ശാഖകൾ ആകാശത്തിലാണ്. ഇതിന്റെ ഉദ്ദേശ്യം ആകാശത്തിലേക്ക് ദൃഷ്ടി ഉയർത്തി നോക്കുന്നവർ, അതായത് പ്രകൃതി നിയമത്തിന്റെ ഏടുകളെ ചിന്താദൃഷ്ടിയോടെ വായിക്കുന്നവർക്ക് അതിന്റെ യാഥാർത്ഥ്യം തുറക്കപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ആ അധ്യാപനം, അതായത് ഈ അധ്യാപനത്തിന്റെ ശാഖകൾ, ഉദാഹരണത്തിന് കർമ്മങ്ങളുടെ വിവരണം, കൽപ്പനകളുടെ വിവരണം, ധാർമ്മികതയുടെ വിവരണം തുടങ്ങിയവ പരിപൂർണ നിലയിലെത്തിയിട്ടുള്ളതാവണം. അതിനേക്കാൾ കൂടുതൽ മറ്റൊന്ന് സങ്കല്പത്തിലുണ്ടാകാൻ പാടില്ല. ഒരു വസ്തു ഭൂമിയിൽ നിന്ന് തുടങ്ങി ആകാശം വരെ എത്തുന്നതുപോലെ അതിനേക്കാൾ വലിയ മറ്റൊരു സങ്കല്പമില്ല. പൂർത്തീകരണത്തിന്റെ മൂന്നാമത്തെ അടയാളം തുഹുത്തി ഉകുലഹാ കുല്ല ഹീനിൻ എന്നാണ്. എല്ലാ സമയത്തും എന്നേക്കുമായി അത് അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. ഒരിക്കലും പൂവും കായുമില്ലാത്ത ഉണക്ക മരം പോലെയാകാൻ പാടില്ല. സാഹിബുമാരെ ഇനി നോക്കിക്കൊള്ളുക, അല്ലാഹു തആല അൽയൗമ ആത്മൽതലക്കും എന്ന് പറഞ്ഞതിന് അവൻ തന്നെ വിശദീകരണം നൽകിയിരിക്കുകയാണ്. അതായത് അതിൽ മൂന്നടയാളങ്ങൾ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ അവൻ മൂന്നടയാളങ്ങൾ വിവരിച്ചത് പ്രകാരം തന്നെ അവ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിശ്വാസപരമായ അടിസ്ഥാന കാര്യമാണ് ആദ്യത്തെ അടയാളം. ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. ഇതിനെ എത്രത്തോളം വിശാലമായിട്ട് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്നുവെന്നാൽ ആ തെളിവുകളെല്ലാം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അതിവിടെയൊന്നും അവസാനിക്കില്ല. രണ്ടാമത്തെ അടയാളം, അതായത് ഫറവാഫിസ് സമാ, ഇതിന്റെ അർത്ഥം ആകാശം വരെ അതിന്റെ ശാഖകൾ എത്തിയിരിക്കുന്നുവെന്നാണ്. ആകാശത്തിൽ ദൃഷ്ടി പായിക്കുന്നവർ, അതായത് പ്രപഞ്ച നിയമത്തെ നോക്കുന്നവർക്കത് കാണാൻ കഴിയണം. അപ്രകാരം തന്നെ അത് പരമമായ നിലയിലുള്ള അധ്യാപനമായി സ്ഥാപിതമാവുകയും വേണം. ഇതിനുള്ള തെളിവിന്റെ ഒരു ഭാഗം മുകളിൽ പ്രസ്താവിതമായ വചനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രതാപവാനായ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പ്രതാപവാനായ അള്ളാഹു സകല ലോകത്തിന്റെയും രക്ഷിതാവാണ്. അതായത് എല്ലാ പരിരക്ഷയുടെയും മൂലകാരണം അവനാണ്. രണ്ടാമതായി അവൻ പരമകാരുണികനുമാണ്. അതായത് ഒരു കർമ്മത്തിന്റെയും ആവശ്യമില്ലാതെ തന്നിൽ നിന്ന് പലവിധമുള്ള അനുഗ്രഹങ്ങൾ തന്റെ സൃഷ്ടികൾക്ക് അവൻ നൽകുന്നു. അവൻ റഹീം അഥവാ കരുണാമയനുമാണ്. സൽക്കർമ്മികളെ സഹായിക്കുന്നവനാണ്. അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നവനാണ്. വിധിനാളിന്റെ അധികാരിയുമാണവൻ. എല്ലാ രക്ഷാശിക്ഷയും അവന്റെ കയ്യിലാണ്. അവൻ ഇച്ഛിക്കുന്നതുപോലെ അവന്റെ ദാസരോട് പെരുമാറുന്നതാണ്. അതായത് ദുഷ്കർമ്മത്തിന് പകരം തത്തുല്യമായ നില ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അവന് പുറത്തു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും പ്രതാപമാനായ അള്ളാഹുവിന്റെ ഈ വ്യവസ്ഥിതിയെ നോക്കുമ്പോൾ വ്യക്തമായും സ്ഥാപിതമാകുന്നതാണ്. മൂന്നാമത്തെ അടയാളമായി അള്ളാഹു പറഞ്ഞത് തുത്തി ഉകുലഹാക്കുല്ലഹീൻ എന്നാണ്. അതായത് പരിപൂർണ ഗ്രന്ഥമാണെന്നുള്ളതിന് മറ്റൊരടയാളം അത് വാഗ്ദാനം ചെയ്യുന്ന ഫലം. വാഗ്ദാനം മാത്രമായി പോവുകയില്ല, പ്രത്യുത ആ ഫലം എപ്പോഴും ഏതു നേരവും നൽകിക്കൊണ്ടിരിക്കും. ഫലം കൊണ്ടുള്ള ഉദ്ദേശ്യം പ്രതാപവാനായ അള്ളാഹു തന്റെ കൂടിക്കാഴ്ച, അതിന്റെ എല്ലാ നിർബന്ധ കാര്യങ്ങളോടും കൂടി, അത് ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവികമായ ഭാഷണങ്ങളും എല്ലാ തരത്തിലുള്ള സ്വീകാരങ്ങളും ദിവ്യദൃഷ്ടാന്തങ്ങളുമാണ് അള്ളാഹു തആല എല്ലാ നിർബന്ധ കാര്യങ്ങളോടും കൂടി വച്ചിരിക്കുന്നു. അതായത് അള്ളാഹുവിനെ കാണാനുള്ള കാര്യങ്ങളാണ് ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുആ സ്വീകാര്യതയും ആകാശത്ത് നിന്നിറങ്ങുന്ന അനുഗ്രഹങ്ങളും തന്റെ നല്ലവരായ ആളുകളോട് സംസാരിക്കുന്നതുമെല്ലാം അള്ളാഹു തആല അതിൽ വെച്ചിട്ടുണ്ട്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം തുടർന്ന് പറയുന്നു, അവൻ തന്നെ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മ സ്തഖാമു തതനസ്സലു അലൈഹിം അൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ഷിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം. അല്ലാഹു തങ്ങളുടെ രക്ഷിതാവാണെന്ന് പറയുകയും പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ, അതായത് സ്വന്തം കാര്യത്തിൽ നിന്ന് പിന്മാറിപ്പോകാത്തവരും പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ കൈവിട്ട് കളയാത്തവരും, അവരുടെ മേൽ മലക്കുകൾ നിങ്ങൾ ഭയപ്പെടേണ്ട, വിഷമിക്കുകയും വേണ്ട, നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. അതായത് ഇപ്പോൾ ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വർഗീയ ജീവിതം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണത് ആരംഭിച്ചത്? നഹ്നു ഔലിയാഉകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരും നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവരുമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർഗീയ ജീവിതത്തിൽ നിങ്ങൾ എന്തൊന്ന് ചോദിക്കുന്നുവോ അതവിടെയുണ്ട്. ഇത് പൊറുക്കുന്നവനും കരുണാമയനുമായവരിൽ നിന്നുള്ള അതിഥി സൽക്കാരമാണ്. അതിഥി സൽക്കാരം എന്ന പദം സൂചിപ്പിക്കുന്നത് ആയത്തിൽ പറയപ്പെട്ട തൂത്തി ഉക്കുലഹ കുല്ലഹീനിൻ എന്നതാണ്. ഫറവാ ഫിസ്സമായിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഈ അധ്യാപനത്തിലെ പൂർത്തീകരണം മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഏറ്റവും ഉന്നതമായ നിലയിലാകാൻ കാരണമെന്താണ്? അതിങ്ങനെ വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനു മുമ്പേ വന്നിട്ടുള്ള അധ്യാപനങ്ങളെല്ലാം വാസ്തവത്തിൽ ഒരു പ്രത്യേക ജനതയ്ക്കോ പ്രത്യേക കാലത്തേക്കോ വേണ്ടിയായിരുന്നു. ഉദാഹരണമെന്നോണം പറയപ്പെടുന്നു, ഹദരത്ത് മൂസായുടെ അധ്യാപനത്തിൽ ഏറ്റവും അധികം ശക്തി ചെലുത്തിയിട്ടുള്ളത് ശിക്ഷ കൊടുക്കലും പ്രതിക്രിയയിലുമാണ്. പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ് തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഹദരത്ത് യേശുവിന്റെ അധ്യാപനത്തിൽ വലിയ ശക്തി ചെലുത്തിയിട്ടുള്ളത് വിട്ടുവീഴ്ച ചെയ്യലിനും മാപ്പ് കൊടുക്കലിനുമാണ്. ഈ രണ്ട് അധ്യാപനങ്ങളും ന്യൂനമാണെന്ന് വ്യക്തമാകുന്നു. എപ്പോഴും പ്രതിക്രിയയിലൂടെയുള്ള പ്രവർത്തനം നടക്കില്ല, എപ്പോഴും മാപ്പ് കൊടുക്കലും പ്രയോജനം ചെയ്യില്ല, മറിച്ച് ഓരോ സാഹചര്യവും സന്ദർഭവും നോക്കി മാപ്പ് കൊടുക്കുകയോ ശിക്ഷ നൽകുകയോ ചെയ്യേണ്ടതായി വരും. അള്ളാഹു പറഞ്ഞതുപോലെ ജസാഉ സയ്യത്തിൻ സയ്യത്തും മിസ്ലുഹ ഫമൻ നഫഅ വാസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അതായത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ തിന്മയ്ക്ക് പകരം തത്തുല്യമായ തിന്മയാണ്. എന്നാൽ ആരെങ്കിലും മാപ്പാക്കുകയാണെങ്കിൽ മാപ്പ് കൊണ്ടുള്ള ഉദ്ദേശം നന്നാക്കുകയും കുഴപ്പമുണ്ടാകാതിരിക്കുകയുമാണെങ്കിൽ, അതായത് മാപ്പ് കൊടുക്കൽ അസ്ഥാനത്താകരുത്, അതിന്റെ പ്രതിഫലം അല്ലാഹുവിലുണ്ട്. അതായത് ഇത് വളരെ നല്ല രീതിയാണ്. മാപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഫസാദ് ഉണ്ടാകുമെന്നതിന്റെ ഉദ്ദേശം അരക്കള്ളന് മാപ്പ് കൊടുത്തുവിട്ടാൽ അവൻ വീണ്ടും മോഷണം നടത്തുകയും മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ പാപം പരക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം മാപ്പ് കൊടുക്കൽ ഫസാദിൽപ്പെട്ടതാണ്, കലഹങ്ങളിൽപ്പെട്ടതാണ്. മസീമോ തുടരുന്നു, മാപ്പ് കൊടുക്കേണ്ടിടത്ത് കൊടുക്കാനും ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കാനുമുള്ള അധ്യാപനത്തെക്കാൾ നല്ലത് മറ്റെന്താണ്? പിന്നീട് പറഞ്ഞു, ഇന്നല്ലാഹ യഅമറു ബില്ലാദലി വൽഇഹ്സാനി വഈതാഇദിൽ ഖുർബ. നിങ്ങൾ നീതി പുലർത്തുന്നതിനും നീതിയേക്കാളുപരി നീതിയോടെയുള്ള കൃപാദൃഷ്ടി നിലനിൽക്കെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും നന്മയെക്കാളുപരി നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അടുത്ത ബന്ധുക്കളും എന്നതുപോലെ അന്യരോട് പെരുമാറാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഇനി ചിന്തിക്കേണ്ടതാണ്, അതായത് ഘട്ടങ്ങൾ മൂന്ന് തന്നെയാണ്. ഒന്നാമതായി മനുഷ്യൻ നീതി പുലർത്തുന്നു, അതായത് സത്യത്തിന് പകരം സത്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. പിന്നീട് അതിനേക്കാൾ ഉയർന്നാൽ നന്മയുടെ ഘട്ടമാണ്. അതിനേക്കാൾ ഉയർന്നാൽ നന്മയെയും അവഗണിച്ചുകൊണ്ട് സ്നേഹത്തോടെ മാതാവ് കുട്ടിയോട് സഹതാപം കാണിക്കുന്നതുപോലെ ജനങ്ങളോട് സഹതാപം കാണിക്കുന്നു, അതായത് സ്വാഭാവികമായ ആവേശത്താൽ സഹതാപം കാണിക്കുന്നു, നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയല്ല. പ്രകൃതി തന്നെ അങ്ങനെയായിട്ട് മാറും. ഇത്തരം പരിപൂർണമായ ഗ്രന്ഥത്തിന് ശേഷം മറ്റേത് ഗ്രന്ഥമാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്? മനുഷ്യന്റെ പരിഷ്കരണ സംബന്ധമായ എല്ലാ ജോലികളും അത് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. മുമ്പെയുള്ള ഗ്രന്ഥങ്ങളെപ്പോലെ ഒരു ജനതയുമായി മാത്രം അത് ബന്ധം സ്ഥാപിച്ചിട്ടില്ല, മറിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും പരിഷ്കരണം അത് ആഗ്രഹിച്ചു. മാനുഷികമായ പരിപാലനത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിവരിച്ചു. മൃഗതുല്യരായിരുന്നവർക്ക് മനുഷ്യത്വത്തിന്റെ മര്യാദ എന്തെന്ന് പഠിപ്പിച്ചു. മനുഷ്യപരമായ ശ്രമമുണ്ടാക്കി ഇതിനുശേഷം ധാർമ്മികമായ ഗുണങ്ങൾ പഠിപ്പിച്ചു. ശാരീരികാവസ്ഥയും ധാർമ്മിക ഗുണങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുകൊണ്ട് ഖുർആൻ തന്നെയാണ് ലോകത്തിനുമേൽ ഔദാര്യം ചെയ്തത്. ശാരീരികാവസ്ഥ, അതായത് ജന്മസിദ്ധമായുള്ള അവസ്ഥകളിൽ നിന്ന് എടുത്ത് ധാർമ്മിക ഗുണത്തിന്റെ ഉന്നതമായ സ്ഥലം വരെ എത്തിച്ചപ്പോൾ അവിടം കൊണ്ട് മതിയാക്കാതെ ബാക്കിയുണ്ടായിരുന്ന സ്ഥാനത്ത്, അതായത് ആധ്യാത്മികമായ അവസ്ഥയുടെ സ്ഥാനം വരെ എത്തുന്നതിനായി പരിശുദ്ധമായ ഈശ്വരീയ ജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. തുറന്നുകൊടുത്തുവെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെ അതുവരെ എത്തിക്കുകയും ചെയ്തു. ഇപ്രകാരം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ ആ മൂന്ന് തരത്തിലുള്ള പാഠവും അങ്ങേയറ്റം വിശേഷതരമായി വിരിച്ചു. വിശുദ്ധ ഖുർആൻ മതപരമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാ അധ്യാപനങ്ങളും പൂർണ്ണമായ നിലയിലടങ്ങിയതാണ്. അതുകൊണ്ടാണ് അവൻ, ഞാൻ തന്നെയാണ് മതപരമായ അധ്യാപനത്തിന്റെ വൃത്തത്തെ പൂർണ്ണദശയിൽ എത്തിച്ചു എന്ന് വാദിച്ചത്. അവൻ പറയുന്നു, അയ്യോ മാക്മൽത്തിലേക്കും ദീനക്കും വാത്മം തോലേക്കും നിയമത്തി വറളിയത്തിലേക്കും അൽ ഇസ്ലാമദീന, അതായത് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കിയിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിൽ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ദീൻ ഇസ്ലാമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. അതായത് മതത്തിന്റെ പരമമായ സ്ഥാനം ഇസ്ലാം എന്ന പദത്തിന്റെ ഉത്സാരത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരുക, സ്വന്തം മോക്ഷം സ്വന്തം ബലി കൊണ്ട് ആഗ്രഹിക്കുക, മറ്റു വഴിയിലൂടെയല്ല. സ്വന്തം മോക്ഷം സ്വന്തം ബലിയിലൂടെ വേണം ആഗ്രഹിക്കേണ്ടത്. ഈ ഉദ്ദേശത്തെയും ഈ തീരുമാനത്തെയും പ്രാവർത്തികമായ നിലയിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ഇതാണ് എല്ലാ പരിപൂർണതകളും ചെന്നെത്തി അവസാനിക്കുന്ന ആ മർമ്മപ്രധാനമായ കാര്യം. ഈ മനോഹരമായ പാഠമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ അധ്യാപനം ആ മഹാനായ പ്രവാചകനിൽ ഇറങ്ങുകയും ആ മഹാത്മാവ് നമുക്ക് എത്തിച്ചു തരികയും ചെയ്തു. ഇതിനെ നേരിടാൻ മുൻ ഗ്രന്ഥങ്ങൾക്ക് സാധ്യമല്ല, ഇപ്പോൾ നിലവിലുള്ള ഗ്രന്ഥങ്ങൾക്കും സാധ്യമല്ല. ഇത്തരമൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവുകയുമില്ല. ഈ ഗ്രന്ഥത്തിന്റെ പാഠങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ നടപ്പാക്കാനും പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
Alhamdulillah nahmadu wa nasta'inu wa nastaghfiru wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. അക്ബർ.
Bismillah.